പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുകയാണ്. ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. പ്രിയരെ, പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക. സ്വർഗീയ പിതാവേ, അങ്ങ് തന്നെ അങ്ങയുടെ ജനത്തിന് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയരെ, ഇന്ന് കടന്നു വന്നിരിക്കുന്നൊരു ചോദ്യം നെതർലൻഡിൽ നിന്ന് സഹോദരി സനിലയാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഹൗ വൺ ക്യാൻ ബി എ ഗുഡ് ഇവാഞ്ചലിസ്റ്റ് ഇൻ ടുഡേയ്സ് വേൾഡ്. ഇന്നത്തെ ലോകത്ത് ഒരു വ്യക്തിക്ക് എങ്ങനെ നല്ല ഒരു സുവിശേഷകനായി മാറുവാൻ കഴിയും? നല്ലൊരു ചോദ്യം. ദൈവത്തിന്റെ വചനം പറയുന്നു അനേക ആകാത്ത വേലക്കാരുണ്ട്. വചനം പറയുന്നു ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ. ആരിതൊക്കെ ശ്രദ്ധിക്കാനല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ചില നാളുകളായി നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒന്ന് മുടങ്ങിയിരിക്കുകയായിരുന്നു. കൃപയാൽ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. സ്വർഗത്തിൽ നമ്മളെ സഹായിച്ചു. ദൈവത്തിന് നന്ദി, സ്തോത്രം. സഹോദരങ്ങളെ, ഇവിടെ ഒരു നല്ലൊരു സുവിശേഷകനാകുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാഴ്ച. കാരണം ഈ സുവിശേഷം അറിയിച്ച വ്യക്തിത്വം യേശുക്രിസ്തു അല്ലേ? അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ അതേ കാഴ്ച, യേശുവിൻ്റെ അതേ മനസ്സ് നമുക്കുണ്ടാകും. അവിടെയാണ് സുവിശേഷീകരണത്തിൻ്റെ, ജയത്തിൻ്റെ ഫൗണ്ടേഷൻ കിടക്കുന്നത്. ആ കാഴ്ചപ്പാടില്ല എങ്കിൽ നമ്മുടെ സുവിശേഷീകരണം പോയി പലയിടത്തും പോയി ഇടിക്കും. നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുമ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് കഴിഞ്ഞ 29 വർഷമായിട്ട് സ്വർഗത്തിലെ ദൈവനാക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നു, 1995 തോന്നുന്നു എനിക്ക് ലൈസൻസ് കിട്ടുവാനായിട്ട്. ദൈവത്തിന്റെ ദയ, ആ ലൈസൻസ് എന്റെ കയ്യിൽ തരുന്നതിന് മുമ്പ് അവർ ചെയ്തൊരു കാര്യമുണ്ട്, എനിക്ക് കാഴ്ചയുണ്ടോ എന്നൊരു ടെസ്റ്റ് ചെയ്തു. ഒരു ഡോക്ടർ അടുക്കൽ പോയി, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു എനിക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ റോഡുകളിലൂടെ വണ്ടി ഓടിക്കാൻ. അതിനു മുമ്പ് ഞാൻ ലൈസൻസിന്റെ പല ടെസ്റ്റുകളും, ഞാൻ ചിന്തിക്കുന്നു ഏകദേശം ഒരു 10 ടെസ്റ്റുകളെങ്കിലും പോയിട്ടുണ്ട്. ഒരു 2 വർഷത്തോളം അതിന്റെ പുറകെ ഓടിയിട്ടാണ് എനിക്ക് ലൈസൻസ് കിട്ടുവാനുള്ള ആ ക്വാളിഫിക്കേഷനിലേക്ക് വന്നത്. ഇതേപോലെ അനേക സമയങ്ങൾ ഞാൻ ബൈബിള് പഠിക്കാൻ വേണ്ടി DTH കോഴ്സും BTH കോഴ്സും ഡിഗ്രിയും ഡിപ്ലോമ ഒക്കെ പുറകെ ഓടി. അതൊക്കെ കൃപയാൽ പാസ്സാകാൻ ദൈവനെ സഹായിച്ചു. ഇതുകൊണ്ടൊന്നും സുവിശേഷകനാകാൻ പറ്റില്ല. ബൈബിൾ പഠിക്കുന്നൊക്കെ നല്ലതാ. ഇതാ ഞാൻ 2 വർഷം ഇതിന്റെ പുറകെ ഓടി പല ടെസ്റ്റുകളും കൊടുത്ത് അകത്തും പുറത്തും ഹാഫ് ക്ലച്ച്, റിവേഴ്സ്, പാർക്കിംഗ്, സിഗ്നല്, റോഡിലൂടെയുള്ള ടെസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് 2 വർഷം കൊണ്ട് ഇതാ ക്വാളിഫൈ ആയെങ്കിലും അവർ തരുന്നില്ല, ലൈസൻസ് തരുന്നില്ല. കാരണം ഇനി ഒന്നും കൂടി ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് കാഴ്ചയുണ്ടോ? ഇൻ കേസ് ആ ഡോക്ടർ എന്നെ ചെക്ക് ചെയ്തിട്ട് പറയാം ഈ വ്യക്തിക്ക് കാഴ്ചയില്ലെന്ന് പറഞ്ഞാലോ? അവര് ലൈസൻസ് തരില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ അടുത്ത് എനിക്ക് ലൈസൻസ് റിന്യൂവൽ ആയിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസിന്റെ റിന്യൂവൽ. അത് കൊണ്ട കൊടുത്തപ്പോ അവർക്ക് വേണ്ട പ്രധാന റിക്വയർമെന്റ് എന്താണെന്ന് അറിയാമോ? റിന്യൂ ചെയ്യാനായിട്ട് വേറൊന്നുമല്ല, നിങ്ങൾക്ക് കാഴ്ചയുണ്ടോ? എന്നോട് പറഞ്ഞു മെഡിക്കൽ ഒരു ഡോക്ടറെ, ഐ ഡോക്ടറെ പോയി കണ്ട് അവർ നിങ്ങളെ ചെക്ക് ചെയ്യും. അവർ നിങ്ങളെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കാഴ്ച പെർഫെക്റ്റ് ആണെങ്കിൽ അവർ സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് തന്നാൽ നിങ്ങൾക്കിടെ ലൈസൻസ് റിന്യൂ ചെയ്തു തരും. അപ്പൊ ലോകത്തിലെ റോട്ടിലൂടെ ഒരു വണ്ടി ഓടിക്കുന്ന സിസ്റ്റം ഇതുപോലെയാണെങ്കിൽ ഇതിനേക്കാൾ എത്രയധികമാണ് സ്വർഗീയമായ സിസ്റ്റം. നാം സുവിശേഷം അറിയിക്കുന്ന ക്രിസ്തുവിന്റെ ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷമാണ് അല്ലേ? അങ്ങനെയെങ്കിൽ അതേ കാഴ്ചപ്പാട് ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഇതാണ് ആദ്യത്തെ റിക്വയർമെന്റ്. ഇതില്ലാത്തവൻ ഈ സുവിശേഷകൻ എന്ന് പറയുന്ന വണ്ടിയും കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ ആ വണ്ടി പലരെ ഇടിച്ച് തെറിപ്പിച്ച് നശിപ്പിച്ച് അവരെയൊക്കെ ഇരട്ടി നരകയോഗ്യരാക്കി തകർത്തുകളെ. ഇപ്പൊ ഡോക്ടർ എനിക്ക് സർട്ടിഫിക്കറ്റ് നോക്കിയപ്പോ ഡോക്ടർ പറയാണ് എനിക്ക് കാഴ്ചയൊന്നുമില്ല, പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കണ്ണ് നിറക്കി കാണിച്ചു, പുള്ളി കാഴ്ച ഉണ്ടെന്ന് എഴുതി തന്നു. അങ്ങനെ ഗവൺമെന്റ് എനിക്ക് ലൈസൻസ് ഒന്ന് ചിന്തിച്ചോ? ഞാൻ ആ കാഴ്ചയില്ലാത്ത ഞാൻ ആ വണ്ടിയും കൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങി എന്തായിരിക്കും സ്ഥിതി? എത്ര എണ്ണത്തിനോ കൊല്ലു അല്ലേ? ഇന്നും അവസ്ഥ ഇങ്ങനെ തന്നെയാ. ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടില്ലാതെ ഇതാ ആത്മമണ്ഡലത്തിലേക്ക് ഇറങ്ങി, ഇതാണ് സുവിശേഷം എന്നും പറഞ്ഞ് കുറെ സുവിശേഷം അറിയിച്ച് കർത്താവിന്റെ ഭാഷയെ പറഞ്ഞാൽ കടലും കരയും കടന്ന് ബൈബിളും പ്രസംഗിച്ച് അനേകരെ ചേർത്ത് അവരെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കിയെന്ന് മത്തായി 23 കർത്താവ് അന്നത്തെ ദൈവദാസന്മാരോട് വ്യക്തതയോട് പറയുക. അവർ യേശുവിനെ എതിർന്നു. എതിർ യേശുവിനെ എതിർത്തവര് ഇവനെ കൊല്ലണം. ആ കള്ളനായ ബറബാസിനെ വിട്ടു തന്നാ മതി. ഈ ഒരു തലത്തിലേക്ക് അന്ന് മാറി. പ്രിയ സഹോദരങ്ങളെ, വ്യക്തതയോട് മനസ്സിലാക്കുക, ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്തു പറയുന്നത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എങ്ങനെയെങ്കിൽ മാത്രമേ ജനത്തിന് അത് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. വൈകാം. 1 കൊരിന്ത്യൻസ് 2:16
കർത്താവിന്റെ മനസ്സറിഞ്ഞു അവനെ ഗ്രഹിപ്പിക്കാനാകുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു.
നമുക്ക് ഇങ്ങനെ ഒരു ബൈബിൾ ആണ് ഉണ്ടായി പോയത്, എന്ത് ചെയ്യാൻ പറ്റും? ഓക്കേ, ഇത് വായിച്ചാൽ ഈ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകൾ ഇത് പിശാജ് പർപ്പസ്ലി ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരെ അന്ധരാക്കി മാറ്റിയതാണ്. ഇത് നാം മനസ്സിലാകാതിരിക്കാൻ ഒരു കീ വേർഡാണത്. അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇതാ 1 കൊരിന്ത്യൻ 2 അതിന്റെ അവസാന വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നാം ക്രിസ്തുവിനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണോ എന്നൊക്കെ എഴുതി വെച്ചേക്കണേ. അവരെഴുതിരിക്കുക, കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവനാ. അതായത് കർത്താവിന്റെ മനസ്സറിഞ്ഞിട്ട് കർത്താവിനെ എന്ത് ചെയ്യണം? നമ്മൾ ഗ്രഹിപ്പിക്കണം, അവനെ പഠിപ്പിക്കണം. അങ്ങനെയല്ല അതിന്റെ യഥാർത്ഥ അർത്ഥം. ഇതാ KJV തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്, കിങ് ജെയിംസ് വേർഷൻ കിടക്കുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കണ ഫോർ ഹു ഹാസ് നോൺ ദ മൈൻഡ് ഓഫ് ദ ലോർഡ്. ആർക്കാണ് ക്രിസ്തുവിന്റെ മനസ്സുള്ളത്? ആരാണ് ക്രിസ്തുവിന്റെ മനസ്സ് അറിഞ്ഞിട്ടുള്ളത്? നമ്മൾ കർത്താവിനെ പഠിപ്പിക്കണമെന്നല്ല അവിടെ എഴുതിയേക്കണേ, കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എഴുതിയേക്കണം. ആർക്കാണ് ക്രിസ്തുവിന്റെ മനസ്സുള്ളത്? എന്തിനാണ്? ദാറ്റ് ഹീ മേ ഇൻസ്ട്രക്ട് ഹിം. ക്രിസ്തു അവനെ ഒന്ന് പഠിപ്പിക്കാൻ, ക്രിസ്തു അവനെ അവനോട് കാര്യങ്ങൾ അറിയിക്കാൻ. എന്നിട്ട് എന്തിനാ അവനെ അറിയിക്കണേ? അവൻ ജനത്തോട് അറിയിക്കണം, അവൻ ജനത്തോട് അറിയിക്കണം. അപ്പൊ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനെ കാര്യം മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ കാര്യം മനസ്സിലാവുകയില്ല. ക്രിസ്തുവിന്റെ മനസ്സെന്താ? ക്രിസ്തു യോഹന്നാൻ 6:38 പറയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതേ ഒരു ഓപ്പറേഷൻ ചെയ്യാനാ, എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ച പിതാവിനൊരു ഇഷ്ടമുണ്ട്, അത് ചെയ്യാനാ ഞാൻ വന്നിരിക്കുന്നത്. എന്നെ അയച്ച പിതാവിനൊരു ഓപ്പറേഷൻ ഉണ്ട്, അത് ചെയ്യാനാ ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് ക്രിസ്തുവിന്റെ മനസ്സ്. ആ പിതാവിന്റെ ഇഷ്ടം എന്താ? ഇതാ പിതാവിന്റെ ഭരണം ഭൂമിയിലേക്ക് വരുന്നു, ദൈവരാജ്യം ഭൂമിയിലേക്ക് വരുന്നു. ആ ദൈവരാജ്യം ഭൂമിയിലേക്ക് വരുമ്പോൾ മനുഷ്യരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകലെയാണ്, നിങ്ങളുടെ സ്വന്തം രാജ്യത്തിലാണ്. നിങ്ങൾ മനസ്സാന്തരപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് മടങ്ങി വന്നാൽ ഈ ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ അപ്പനായ സ്വർഗീയ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്ന സന്ദേശമാണ് യേശു അറിയിച്ചത്. ഈ ഒരു മനസ്സ് ശുശ്രൂഷകർ കൊണ്ടാകണം. ക്രിസ്തുവിന്റെ മനസ്സുണ്ടായാൽ മാത്രമേ ക്രിസ്തു പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ അപ്പനും മകനും, അപ്പൻ കോൺട്രാക്ടറാണ്, ദ മകനും ദ എഞ്ചിനീയറിംഗ് പഠിച്ച് കടന്നു വരികയാണ്. ഈ അപ്പനോടുകൂടെ കൂടിയിട്ട് ഈ മകൻ അപ്പന്റെ മനസ്സ് മനസ്സിലാക്കണം. അപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണ്? എല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ, അപ്പൻ അവിടെയില്ല, മോൻ അവിടെയുണ്ട്, അപ്പൻ ദൂരെ നിന്ന് വിളിച്ചു പറയുക, മോനെ ആ കമ്പി ഉണ്ടല്ലോ, അതാ ആ 8mm വേണ്ട കേട്ടോ, അവിടെ അവിടെ 6 മതി എന്ന് പറഞ്ഞാൽ അപ്പന്റെ മനസ്സുള്ളവൻ ഇത് മനസ്സിലാവുള്ളൂ, അല്ലാത്ത മോനിത് മനസ്സിലാകത്തില്ല. എന്താ ഈ പറഞ്ഞതെന്ന്? കാരണം മോന് മനസ്സിലായി എന്റെ അപ്പന്റെ പണി എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. അപ്പോ ആ അപ്പന്റെ മനസ്സിൽ ആ പ്രൊജക്ടിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ഓരോ നിമിഷവും മനസ്സിലാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ ക്രിസ്തുവിന്റെ പ്രൊജക്ടിനെ കുറിച്ച് ക്രിസ്തുവിന്റെ മനസ്സ് വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യം മനോഹരമായി ചിത്തെടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ എന്നാ പറ്റും? നമുക്ക് കാഴ്ചയില്ല, നാം കുരുടന്മാരാണ്. കുരുടൻ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കത്തില്ല, കുരുടന്മാരാണ്. ഇനി കുരുടൻ കുരുടനെ വഴി നടത്തി എന്നാ പറ്റും? കർത്താവിന്റെ അഭിപ്രായം പറയട്ടെ, കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ അതിലുള്ള ഗുണം എന്ന് പറഞ്ഞ് ഇരുവരും കൂടി പോവും. ഇരുവരും കൂടി ക്രിസ്തുവിന്റെ മനസ്സില്ലാത്ത ഏതൊരു ക്രിസ്തീയ വ്യക്തിയോ ഏതൊരു സുവിശേഷകനും ഏതൊരു അപ്പസ്തോലനും ഏതൊരു പാസ്റ്ററും കുരുടനാണ്. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 39 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം.
അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു, കുരുടന് കുരുടനെ വഴികാട്ടുവാൻ കഴിയുമോ?
കുരുടന് കുരുടനെ വഴികാട്ടാൻ കഴിയുമോ? അപ്പൊ ആ സഹോദരി ചോദിച്ച ചോദ്യം, ഒരുവന് നല്ല വഴികാട്ടിയാകുവാൻ, നല്ലൊരു ഇവാഞ്ചലിസ്റ്റ് ആകുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതാ വഴികാട്ടിയുടെ കാര്യം കർത്താവ് പറയുന്നേ. അവിടെ പറയാണ്, ആ കുരുടന് കുരുടനെ വഴികാട്ടുവാൻ കഴിയുമോ? വായിച്ചേ.
ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ?
അപ്പോ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് ഉണ്ടാകുന്നതാണ് നമ്മുടെ കാഴ്ച. ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടാണ് ദൈവരാജ്യം, സുവിശേഷം. ഇതുകൊണ്ടാണ് കർത്താവ് നമ്മോട് പറഞ്ഞ്, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, മുമ്പേ കാഴ്ച പ്രാപിക്കുക. മത്തായി 6:33 പറഞ്ഞു, മുമ്പേ എന്ത് ചെയ്യണം? കാഴ്ച പ്രാപിക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? കാരണം രണ്ടുപേരും കുഴിയിൽ വീഴും, രണ്ടുപേരും കുഴിയിൽ വീഴും. കാരണം ഈ ഒരു മനസ്സില്ലാതെ പ്രവർത്തിക്കുമ്പോൾ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്, ഈ ലോകത്തിന്റെ അനുരൂപതയിൽ ഒരു ശുശ്രൂഷ നടത്തിയിട്ട് സുവിശേഷകനും പാസ്റ്ററും അപ്പസ്തോലനും എന്നൊക്കെ പേര് വെച്ചിട്ട് അവർ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരായി മാറും. വളരെ അപകടം പിടിച്ച പരിപാടിയാ. ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരായി മാറും. ഓട്ടോമാറ്റിക് അങ്ങനെ മാറിപ്പോവും. കാരണം ഒരു സുവിശേഷകൻ, ഒരു പാസ്റ്റർ, ഒരു ദൈവദാസൻ ജനത്തെ നീതിയിലേക്ക് നടത്തുന്നതാ. കർത്താവ് യേശു ജനത്തെ നീതിയിലേക്ക് നടത്തുകയാണ്. ഇവിടെ നീ ക്രിസ്തുവിന്റെ മനസ്സില്ലാതെ ഈ ലോകത്തിന്റെ മനസ്സ് വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ നീതിയിലേക്ക് നടത്തുകയല്ല ചെയ്യുന്നത്, പകരം അവരെ അവരാകേണ്ട മേഖലയിലല്ലാതെ വേറൊരു മേഖലയിൽ അവരെ ബിസിയാക്കി അവരിഷ്ടപ്പെട്ട തലത്തിൽ നിർത്തുകയാണ് ചെയ്യുന്നത്. അതൊരു അപകടകരമായ കാര്യമാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് മടങ്ങി വരും. ഇതുമായുള്ള ബന്ധത്തില് കർത്താവിന് ഒരുവനെ ഉപദേശിക്കണമെങ്കിൽ അവൻ എന്തു വേണം? അവന് കർത്താവിന്റെ മനസ്സാവശ്യമാണ്. കർത്താവിന്റെ മനസ്സുള്ളവനെ മാത്രമേ കർത്താവിന് ഉപദേശിക്കാൻ പറ്റുകയുള്ളൂ. കർത്താവിനെ ഉപദേശിച്ചാൽ മാത്രമേ അവന് പരിജ്ഞാനം കിട്ടുന്നുള്ളൂ. ശ്രദ്ധിക്കുക, കർത്താവ് വ്യക്തിയെ ഉപദേശിച്ചാൽ മാത്രമേ അവന് പരിജ്ഞാനം കിട്ടത്തുള്ളൂ. ഇനി പരിജ്ഞാനം കിട്ടിയില്ലെങ്കിലോ ജനം അഭിവൃദ്ധിയല്ല പ്രാപിക്കുന്നത്, നീതിയല്ല വരുന്നത്, അവർ നശിച്ചു പോകും. അവർ നശിച്ചു പോകും. കർത്താവിന്റെ ചിന്തകൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജനത്തെ അറിയിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം നടക്കുന്നത്. അവർ പാപത്തിൽ വിമുക്തി പ്രാപിക്കുന്നത്, പാപ സ്വഭാവത്തിൽ വിമുക്തി പ്രാപിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതാ അവരുടെ ജീവിതത്തിൽ നീതി എന്ന ഫലമാണ് കടന്നു വരുന്നത്. അല്ല, ദൈവ കർത്താവിൽ നിന്ന് കർത്താവിന്റെ മനസ്സില്ലാത്തത് കൊണ്ട് കർത്താവ് പറഞ്ഞാൽ ഈ ദൈവദാസൻ ഈ ഇവാഞ്ചലിസ്റ്റ് മനസ്സിലാകുന്നില്ല എങ്കിൽ ഈ ദൈവദാസന് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോ ഒരിക്കല് ഒരു ദൈവദാസൻ ഇങ്ങനെ പറയാനിടയായി, അവ പ്യുവർ ഡോക്ട്രിൻ പുൾപിറ്റിൽ നിന്ന് മാറിപ്പോയപ്പോ ആ സ്ഥാനത്ത് ഇപ്പൊ ജോക്കേഴ്സും തടേ തമാശ പറയുന്നവരും പിന്നെ മോട്ടിവേഷണൽ സ്പീക്കറും ഒക്കെ ആയി ഇപ്പൊ അവിടെ നിറഞ്ഞു കിടക്കുകയാണ്. എന്തു പോയി? ഒന്നവിടെ നിന്ന് പോയി, പ്യുവർ ഡോക്ട്രിൻ പോയി. ജനത്തിന് ദൈവിഷ്ടം എന്നൊന്നും അറിയാത്തത് കൊണ്ട് ആ സമയത്ത് അവിടെ വേറെ പലതും വന്ന് കയറി കിടക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ വേറെ കയറി വരും. നന്മ ചെയ്താൽ കയ്യനോട് പറയുന്ന കാര്യമാണ്. കയ്യൻ ഭയങ്കര ദേഷ്യപ്പെട്ടു, തന്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദമായില്ല, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പൊ ദൈവം പറയാണ് ഉൽപ്പത്തി 4:7, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രസാദമാവുകയില്ലയോ? അപ്പൊ നന്മ ചെയ്യുന്നില്ലെങ്കിലോ? പാപം നിന്റെ വാതിൽ കിടക്കുന്നു, അത് നിന്നെ കീഴടക്കും. അപ്പൊ നന്മ ചെയ്തില്ലെങ്കിൽ പിന്നെ നീ പാപത്തോട് കുസ്തി പിടിക്കാൻ പോണോ? അപ്പൊ നന്മ ചെയ്യുന്നുവെങ്കിൽ, അതായത് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, നമ്മൾ അവിടെ ബിസിയായി, ഇനിയിപ്പോ വേറെ ഒന്നിനും സമയമില്ല, പാപത്തോട് കുസ്തി പിടിക്കാൻ സമയമില്ല. നമുക്ക് ഇതാ ദൈവം ചെയ്യുന്ന പാപം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ എന്തെങ്കിലും വന്നാൽ നമ്മൾ അവിടെ പ്രാണത്യാഗത്തോടെ തീർത്ത് വെക്കണം. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ക്രിസ്തു നമ്മൾ ഉപദേശിക്കണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകണം, കാഴ്ച ഉണ്ടാകണം. എങ്കിലേ ക്രിസ്തു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പരിജ്ഞാനമില്ല, നമ്മൾ ജനത്തെ നശിപ്പിച്ചു കളയുക. വായിച്ചാട്ടെ ഹോശേയ 4:6.
പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു.
പരിജ്ഞാനമില്ലായകയാ, ദൈവം പറയാണ് എന്റെ ജനം നശിച്ചു പോകുന്നു. ആർക്ക് പരിജ്ഞാനമില്ലാത്തതുകൊണ്ട്? പുരോഹിതന് പരിജ്ഞാനമില്ലാത്തതുകൊണ്ട്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ പാസ്റ്റർക്ക്, ഇവാഞ്ചലിസ്റ്റിന്, അപ്പസ്തോലന്, അവർക്ക് പരിജ്ഞാനമില്ലാത്തതുകൊണ്ട്. ആ പേരിന് പോലും അവിടെ യോഗ്യരല്ല അവരെ, കാരണം പരിജ്ഞാനമില്ല. അതുകൊണ്ട് ദൈവം എന്നാ പറഞ്ഞേ താഴേക്ക്?
പരിജ്ഞാനം ത്യജിക്കുകൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും.
അപ്പോ ഒരു ഇവാഞ്ചലിസ്റ്റ് ആകുവാൻ, ഒരു പുരോഹിതനാകുവാൻ ഉള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ എന്നാ? ഒന്ന്, ആദ്യം തന്നെ ക്രിസ്തുവിന്റെ കാഴ്ച വേണം, കുരുടനാകരുത്. അപ്പോ ക്രിസ്തുവിന് ആ വ്യക്തി ഉപദേശിക്കാൻ പറ്റും, അല്ലെങ്കിൽ ലോകത്തിലെ പുസ്തകങ്ങളും ലോകത്തിലെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഉപദേശിക്കുന്നത്. അതുകൊണ്ട് സാങ്ക്ടിഫിക്കേഷൻ നടക്കത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ ശുദ്ധിയുള്ളവരാകത്തില്ല. പഴയ നിയമത്തിലെ വചനങ്ങൾ എടുത്ത് പറഞ്ഞ ശുദ്ധിയുള്ളവരാകത്തില്ല. അതൊക്കെ ന്യായപ്രമാണവും പ്രവാചകന്മാരുടെ ഭാഗമാണ്. എന്നാൽ കർത്താവ് പറഞ്ഞ ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ പറയുമ്പോൾ ഒരു വ്യക്തി ശുദ്ധിയുള്ള വ്യക്തിയായി മാറും. ശുദ്ധിയുള്ള വ്യക്തി. നമ്മൾ ഇങ്ങോട്ടേക്ക് മടങ്ങി വരും. യോഹന്നാന്റെ സുവിശേഷം 15:3.
ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു.
ശ്രദ്ധിച്ചേ, വചനം, ക്രിസ്തു തരുന്ന വചനം നമ്മൾ സ്വീകരിച്ചാൽ നാം ശുദ്ധിയുള്ളവരായി തീരും. അപ്പോ ഒരു വ്യക്തിയെ ശുദ്ധീകരിക്കുന്ന പദ്ധതി ദൈവരാജ്യത്തിന്റെ മൊഴികൾക്കാണുള്ളത്. ന്യായപ്രമാണവും പ്രവാചകന്മാരും സൂക്ഷിക്കുന്ന പരിപാടിയാണുള്ളത്, സൂക്ഷിക്കുന്ന പരിപാടി. ക്രിസ്തുവിന്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കും. ഇതുകൊണ്ട് പറയുന്ന ദൈവത്തിന് ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദാരി ഹോശേയ 4:6 നമുക്ക് വീണ്ടും മടങ്ങിപ്പോകാം. അവിടെ പറയുന്ന രംഗം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യത്തില് ഇതാ കർത്താവ് പറയാണ്, നീ പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ ഉണ്ട് ഞാൻ നിന്നെയും ത്യജിക്കും. അപ്പോ ആ വ്യക്തിക്ക് ഒരു ഇവാഞ്ചലിസ്റ്റ്, ഒരു പാസ്റ്റർ, അപ്പസ്തോലനാകാൻ പറ്റില്ല. കർത്താവിനെ ത്യജിക്കുകയാണ്. താഴേക്ക്,
പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും.
ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞു. പക്ഷെ അപ്പോഴും ആ വ്യക്തി ആരാണ്? പുരോഹിതനായിട്ട് തുടരുകയാണ്. ദൈവം പറഞ്ഞത് പറയാതെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പുരോഹിതനായിട്ട് തുടരുകയാണ്. ഇങ്ങനെയുള്ള ഒരു വമ്പൻ കൂട്ടം ആകാത്ത വേലക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അവരവരുടെ സന്ദേശങ്ങൾ കൊണ്ട് ഇത് സോഷ്യൽ മീഡിയ അങ്ങ് നിറച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? അവർ പിശാചിന്റെ കൈകളാണ്. കാരണം യഥാർത്ഥ സന്ദേശം, ഒരു 10,000 സന്ദേശം അങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ യഥാർത്ഥ ഒരു ദൈവദാസൻ, ദൈവത്തിന്റെ അരുളപ്പാട് അതിൻ്റെ ഇടയിൽ വിളിച്ചു പറഞ്ഞാൽ അത് ഈ 10,000 സന്ദേശത്തിന്റെ ഇടയിൽ മുങ്ങിപ്പോകും. ഇതൊരു തന്ത്രമാണ്. അപ്പോ വിശദീകരിക്കുവാൻ തക്കവണ്ണം ദൈവം വായിക്കുന്ന സന്ദേശങ്ങൾ അവിടെ മുങ്ങിപ്പോവുകയാണ്. ഇത് താഴേക്ക് നമ്മൾ വായിക്കുമ്പോ ഇതാ ഇങ്ങനെ അവർക്ക് പരിജ്ഞാനം കിട്ടാത്തതുകൊണ്ട് ജനത്തിന് എന്തു പറ്റുന്നു? 7 വാക്യം,
അവർ പെരുകുന്തോറും എന്നോട് ഏറെ പാപം ചെയ്തു.
ശ്രദ്ധിച്ചേ, ഈ ജനം, ദൈവത്തിന്റെ പരിജ്ഞാനം കിട്ടാത്ത ഈ ജനം, ഈ പുരോഹിതന്റെ കീഴിലുള്ള ജനം, അവർ പെരുകുന്തോറും എന്താ സംഭവിക്കണേ? പാപം വർദ്ധിക്കുന്നതേ ഉള്ളൂ. പാപം വർദ്ധിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഈ ജനം എന്ത് ചെയ്യണം? ഈ പുരോഹിതന് കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കണം. ദൈവവചനത്തിലെ നിയമമാണ്, ജനം വേണം. ഇതാ അവരുടെ ദശാംശം കൊണ്ട് പുരോഹിതൻ ലേവി കുടുംബം കഴിയണം. അപ്പോ ഈ ജനം പുരോഹിതന് ആ അവരുടേതായ ആ ദശാംശത്തിന്റെ അവരുടേതായ നെല്ലാകട്ടെ ഗോതമ്പാകട്ടെ എന്താണോ അതിന്റെ ഓഹരി കൊണ്ട് കൊടുക്കണം. ആ ഈ അവർ പെരുകുന്തോറും അവർ എന്നോട് പാപം ചെയ്യുകയാണ്. ഇനി അതുകൊണ്ട് എന്ത് പറ്റുന്നു? അതിന്റെ അടുത്ത വാക്യം,
അവർ എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു.
ശ്രദ്ധിച്ചേ, ദൈവം പറയണ കേട്ടോ, പുരോഹിതന്റെ പരിപാടി എന്ന് പറയുന്ന ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്ന പുരോഹിതന്മാർ, ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്ന പുരോഹിതന്മാർ, എക്സാക്ട്ലി ഓപ്പോസിറ്റ്. ദൈവം ആഗ്രഹിക്കുന്നതിന് ഓപ്പോസിറ്റ്. ദൈവം ആഗ്രഹിച്ചത് ഈ വ്യക്തിത്വങ്ങൾ ഇവാഞ്ചലിസ്റ്റ് ആരുടെ? ക്രിസ്തുവിന്റെ സുവിശേഷകരാണ്. അവർ ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകണം. ക്രിസ്തുവിന്റെ മനസ്സുണ്ടെങ്കിൽ അവർക്ക് ക്രിസ്തു പറയുന്നത് മനസ്സിലാകും. അങ്ങനെ ക്രിസ്തു പറയുന്നത് മനസ്സിലാകുമ്പോൾ അതവർ ജനത്തിന് കൊടുക്കുമ്പോൾ ജനം വിശുദ്ധീകരിക്കപ്പെടും, അവർ ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ അവർ പാപത്തിൽ നിന്ന് അകന്നു പോകും. ഇത് നേരെ സംഭവിക്കുന്ന ഓപ്പോസിറ്റ് ആണ്. പരിജ്ഞാനമില്ലാത്ത ശുശ്രൂഷകന്മാർ, അവർ ശുശ്രൂഷാ മണ്ഡലത്തിനകം നിൽക്കുകയാണ്. ശുശ്രൂഷയിൽ അവർ നിറഞ്ഞു പോവുകയാണ്. അവർക്ക് ധാരാളം മക്കളുണ്ടാവുകയാണ്. അതിന് പറയണ, അവർ പെരുകുന്തോറും മക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, കൂടുതൽ കൂടുതൽ സഭ വലുതാവുന്നു. മക്കൾ പെരുകുന്തോറും അവർ എന്നോടും ഏറെ പാപം ചെയ്യുന്നു, ദൈവത്തോട് ഏറെ പാപം ചെയ്യുന്നു. അപ്പോ മക്കൾ പെരുകുന്തോറും ഇവർക്ക് വരുമാനവും പെരുകുകയാണ്. ദൈവം പറയാണ്, എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു. എന്റെ ജനത്തിന്റെ പാപം കൊണ്ട്. ഇതല്ല ഒരു ദൈവദാസ ദൈവം ആഗ്രഹിക്കുന്നത്, അവരുടെ അകൃത്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ പറയാണ്, ആകയാൽ ജനത്തിനും പുരോഹിതനും ഒരുപോലെ ഭവിക്കും. ഞാൻ അവരുടെ നടപ്പ് അവരോട് സന്ദർശിച്ച് അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവർക്ക് പകരം കൊടുക്കും. ശിക്ഷ കടന്നു വരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ശിക്ഷ കടന്നു വരുന്നു. അപ്പൊ ഈ ഒരു മണ്ഡലം മറക്കരുത്. അപ്പൊ ഇവിടെയൊക്കെ ഒരു ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സുവിശേഷകന് വേണ്ടത് ക്രിസ്തുവിന്റെ കാഴ്ചയാണ്. ലോകസുവിശേഷം 6 നമ്മൾ വന്ന ഭാഗം 39 വാക്യത്തിൽ നമ്മൾ തുടങ്ങി. വീണ്ടും അത് വായിച്ചോളൂ.
അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു, കുരുടന് കുരുടനെ വഴികാട്ടുവാൻ കഴിയുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ?
ഈ ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു വഴികാട്ടൻ ശുശ്രൂഷയാണ്. കുരുടനാണ് എങ്കിൽ, ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടില്ല എങ്കിൽ മനസ്സിലാക്കിക്കോ, വേറൊരാളെ വഴികാട്ടുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് അത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് ക്രിസ്തുവിന്റെ മനസ്സ് പ്രാപിക്കുക. ക്രിസ്തുവിന്റെ മനസ്സ് പ്രാപിക്കുക. ഒരു ബൈബിൾ കോളേജിനോ ഒരു എഞ്ചിനീയറിംഗ് കോളേജിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ ലോകത്തിലെ എന്തെങ്കിലും സ്ഥാപനത്തിനോ നമ്മളെ ഒന്നും ക്രിസ്തുവിന്റെ ശുശ്രൂഷകരാക്കാൻ കഴിയത്തില്ല. അവിടെ നമുക്ക് ധാരാളം ജ്ഞാനം പ്രാപിക്കാൻ പറ്റും. നമ്മളെ ശുശ്രൂഷകരാക്കുന്നത് ക്രിസ്തുവാ. അവൻ ഒരുവനെ അപ്പസ്തോലൻ, ഒരുവനെ പ്രവാചകൻ, ഒരുവനെ സുവിശേഷൻ, ഒരുവനെ ഇടയൻ, ഒരുവനെ ടീച്ചർ ഉപദേഷ്ടാവാക്കി വെച്ചിരിക്കുന്നത് ആര്? ക്രിസ്തു. ക്രിസ്തുവാണ് ആക്കുന്നത്, അല്ലാണ്ട് കോളേജുകളല്ല. കോളേജുകളിൽ പഠിക്കുക, നല്ല കാര്യം, നല്ലത് പഠിക്കുക. എന്നാൽ ആ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് അത് മനസ്സിലായല്ലോ. അവസാനമായ ഡ്രൈവിംഗിൽ ആ ഡോക്ടറെ അടുക്കി ചെന്ന കാഴ്ച ഉണ്ടെന്ന് ഉറപ്പ് വന്നതിന് ശേഷമേ ലൈസൻസ് കിട്ടുന്നുള്ളൂ. ആ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം, അല്ലെങ്കിൽ നമ്മൾ തെരുവിലേക്ക് വണ്ടി ഇറക്കി അനേകരെ കൊല്ലും. ഇന്ന് കർത്താവ് പറയുന്ന പോലെ, നിങ്ങൾ ഒരുവനെ മതചേർക്കും, കടലും കരയും ചുറ്റി നടക്കുന്നു, ആളെ കിട്ടുന്നുണ്ടോ? പിന്നെ പെരുകുന്തോറും ആളുകൾ പെരുകിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവരെയോ നിങ്ങൾ ഇരട്ടിച്ച നരകയോഗ്യരാക്കും. ഇരട്ടിച്ച് നരക യോഗ്യ. ഇതാ പകരം എന്ത് ചെയ്യണോന്ന് പറയാം. നിങ്ങൾ ചോദിക്കും അപ്പൊ പിന്നെ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇതാ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, വായിച്ചു 40-ാം വാക്യം.
ശിഷ്യൻ ഗുരുവിന് മീതയല്ല, അഭ്യാസം തികഞ്ഞവൻ എല്ലാം ഗുരുവിനെ പോലെയാകും.
അപ്പോ ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക, ശിഷ്യൻ ഒരിക്കലും ഗുരുവിന്റെ മുകളിൽ പോകില്ല. മാക്സിമം പഠനം തികഞ്ഞാൽ ഗുരുവിന്റെ ഒപ്പമേ എത്തത്തുള്ളൂ. ആര് പറഞ്ഞു? യേശു പറയുകയാണ്. അതായത് നല്ല പരിജ്ഞാനമുള്ള ദൈവദാസന്മാരെ കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ വളരും. അല്ല എങ്കിൽ എന്നും കൈയടിച്ച് രണ്ട് പാട്ട് ഒരു സങ്കീർത്തനമൊക്കെ വായിച്ച് ഇങ്ങനെ കഴിഞ്ഞ് വീട്ടിൽ പോകാം. പിന്നെ പ്രൈസ് ദി ലോർഡ് സിസ്റ്ററെ, പ്രൈസ് ദി ലോർഡ് ബ്രദറെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പോയി അവസാനം നരകത്തിലും പോകാം. കർത്താവ് പറഞ്ഞു, എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു. അവർ എന്റെ വചനമാണ് കൊടുത്തിരുന്നെങ്കിൽ എന്റെ വചനമോ അത് നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ? അപ്പോ കർത്താവ് പറയണം, നിന്റെ കണ്ണില് ഒരു തടിയിരിക്കുക. തടി നിനക്ക് കാഴ്ചയില്ല, നിന്റെ കണ്ണിൽ ഒരു തടിയിരിക്കുക. ലോകദർശനമാണ് നിന്റെ കണ്ണിൽ ഇരിക്കണേ. ആ ലോകദർശനം, ആ തടി നിന്റെ കണ്ണിൽ നിന്ന് എടുത്ത് കളയണം. ജഡത്തിന്റെ ചിന്തകളാണ്, നിന്റെ സ്വയം മോഹമാണ് നിന്റെ കണ്ണിൽ ഇരിക്കണേ. ആ തടി നീ എടുത്ത് കളഞ്ഞാൽ നിനക്ക് നിന്റെ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കാൻ നിനക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അതിന്റെ അർത്ഥം കർത്താവ് പറയുന്നത്, നീ ഒരു ഉപദേഷ്ടാവാകുന്നതിന് മുമ്പ് നിനക്ക് കാഴ്ച പ്രാപിക്കണം. നീ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് നിനക്കുണ്ടാകണം. വായിച്ചാട്ടെ താഴേക്ക് 41.
എന്നാൽ നീ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്തം കണ്ണിലെ കോൽ വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തോ?
അപ്പോ ഇവിടെ സുവിശേഷം പറയാൻ നടക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇവാഞ്ചലിസ്റ്റ് നടക്കുക, പാസ്റ്ററായിട്ട് നടക്കുക, അവിടെ പറയാണ് സ്വന്തം കണ്ണിൽ കോലിരിക്കുക. അപ്പോ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കാൻ വേണ്ടി നടക്കുക. അതെന്താ അങ്ങനെ നീ ചെയ്യണേ? ഇവിടെ കർത്താവ് പറയാണ് എന്താ ചെയ്യണെന്ന് അറിയാമോ? താഴേക്ക്.
അല്ല, സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദര നില്ലു, നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് സഹോദരനോട് പറവാൻ നിനക്ക് എങ്ങനെ കഴിയും? കപടഭക്തിക്കാര, മുമ്പേ സ്വന്തം കണ്ണിലെ കോൽ എടുത്തു കളക, എന്നാൽ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണുമല്ലോ.
അപ്പോ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് എന്താ? വെടിപ്പായി കാണണം. എങ്ങനെ കാണണം? വെടിപ്പായി കാണണം. ഇതാണ് കാഴ്ച, ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് നമുക്ക് ആദ്യം വേണം. അങ്ങനെ നാം വെടിപ്പായി കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? ശുശ്രൂഷയ്ക്ക് ഇറങ്ങാം, സഹോദരന്റെ കണ്ണിലെ, സഹോദരിയുടെ കണ്ണിലെ കരടെടുത്ത് കളയാം. വെടിപ്പായി നമ്മൾ കാണണം, ആ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അപ്പോ ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഇനി ആ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിക്കും. ഇവിടെയാണ് ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് കിട്ടാനാണ് ഒരു മറിയ മിനിസ്ട്രിയുടെ ആവശ്യം. രണ്ട് മിനിസ്ട്രിയാണ് കർത്താവ് മറിയ മാർത്ത എന്ന സഹോദരിമാരുടെ ജീവിതത്തിൽ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. കർത്താവ് അവരുടെ വീട്ടിൽ വന്നപ്പോ മാർത്ത വളരെ മിനിസ്ട്രിയാൽ കുഴങ്ങി. പലതും കർത്താവിന് വേണ്ടി അവൾ ചെയ്യുകയാണ്, കർത്താവിനെ പ്രസാദിപ്പിക്കാൻ അവളുടെ സ്വന്തം ഹൃദയപ്രകാരം പലതും ചെയ്യുകയാണ്. ഇതാ കുറച്ച്, ഒരുപക്ഷെ കുറച്ച് റൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഓ, ഇനി കർത്താവ് ഇത് കഴിച്ചില്ലെങ്കിലോ? എന്നാ കുറച്ച് ചോറുണ്ടാക്കിയിട്ടുണ്ടാകും. കർത്താവിന് അതും ഇഷ്ടമില്ലെങ്കിലോ? എന്നാ പിന്നെ വേറെ കുറച്ച് ദോശയോ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ഇനി കറി ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോ മീൻ ഉണ്ടാക്കി, ഇനിയിപ്പോ കർത്താവ് മീൻ കഴിക്കത്തില്ലെങ്കിലോ? ഇതാ കുറച്ച് ഇറച്ചി ഉണ്ടാക്കി, ഇനിയിപ്പോ അത് കഴിച്ചില്ലെങ്കിലോ? വെജിറ്റബിൾ ഉണ്ടാക്കി, ഇങ്ങനെ തിരക്കായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ പുള്ളിക്കാരത്തിൽ നോക്കിയപ്പോ മറിയ യേശുവിന്റെ ആ പാദപീഠങ്ങളിൽ ഇരുന്ന് യേശുവിന്റെ ചിന്തകളെ മനസ്സിലാക്കുക. ചിന്തകളെ മനസ്സിലാക്കുകയാണ്. രണ്ട് മിനിസ്ട്രിയെ കാണിക്കുകയാണ്. മറിയ ചെയ്യുന്നത് കാഴ്ച പ്രാപിക്കുകയാണ്. യേശുവിന്റെ മനസ്സിൽ എന്താണ് അത് പ്രാപിക്കുകയാണ്. മാർത്ത ചെയ്യുന്നത് കാഴ്ചയൊന്നും വേണ്ട, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്ത് യേശുവിനെ അങ്ങ് പ്രസാദിപ്പിക്കണം. എന്നിട്ട് അവസാനം അവള് കുഴങ്ങി, എന്നിട്ട് യേശുവിന്റെ അടുക്ക വന്നു, കർത്താവേ ഞാൻ ഈ ചെയ്യണതൊക്കെ അങ്ങ് കണ്ടില്ലേ, ഇവളും ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുക. അവളോട് പറ എന്നെ ഒന്ന് സഹായിക്കാൻ. ഞാൻ ഒന്ന് ഇച്ചിരി കൂട്ടി പറയട്ടെ, അങ്ങേക്ക് തിന്നാൻ വേണ്ടിയല്ലേ, അങ്ങേക്ക് പ്രസാദപ്പെടുത്താൻ വേണ്ടിയല്ലേ ഞാനതൊക്കെ ഉണ്ടാക്കണേ എന്നുള്ള ചിന്തയിൽ പുള്ളിക്കാരൻ ചിന്തിച്ചു. ഇപ്പൊ യേശു ഇപ്പോ തന്നെ ഒന്ന് കമന്റ് ചെയ്ത് സംസാരിച്ച് മറിയ രണ്ട് വഴക്കും പറഞ്ഞ് പോയി സഹായിക്ക എന്ന് പറയുന്ന വിചാരിച്ചു. പക്ഷേ യേശുക്രിസ്തുവിന്റെ ഉത്തരം മാർത്തയെ ഏത് രൂപത്തിൽ കൊണ്ടുവന്ന് നമുക്ക് അറിയത്തില്ല. യേശുക്രിസ്തു പറയുന്ന രംഗം, മാർത്തേ മാർത്തേ നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ, ഇത്രയൊന്നും വേണ്ട, അല്പം മതി. അല്ല, ഒന്നു മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. ആരും അത് അവളോട് അപഹരിക്കുകയില്ല. എന്താണ് അവൾ തെരഞ്ഞെടുത്ത നല്ല അംശം? അവൾ ക്രിസ്തുവിന്റെ പാദപീഠങ്ങളിരുന്ന് ക്രിസ്തുവിന്റെ മനസ്സ് പ്രാപിക്കുകയായിരുന്നു, ആ കാഴ്ച പ്രാപിക്കുകയായിരുന്നു. ആ കാഴ്ച പ്രാപിച്ചിട്ട് വേണം ശുശ്രൂഷ ആരംഭിക്കാൻ എന്നുള്ള ഒരു സന്ദേശമാണ് അതിലൂടെ തരുന്നത്. ലൂക്കോസ് 10:38 മുതൽ വായിച്ചാട്ടെ.
പിന്നെ അവർ യാത്രപോകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്കു മറിയ എന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു.
മറിയ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. താഴേക്ക്.
മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ടു അടുക്കെ വന്നു.
മാർത്ത ഭയങ്കര മിനിസ്ട്രിയിലാണ്, വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്കെ വന്നു.
കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു.
കർത്താവിന്റെ ചിന്തകൾ മനസ്സിലാക്കുക. നമ്മൾ ആരെയാ സേവിക്കാൻ പോകുന്നത്? കർത്താവിനെ അല്ലേ? കർത്താവ് പറയണം, നീ മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലിയും വിചാരപ്പെട്ടും കലങ്ങിയും ഇരിക്കുന്നു. ഹൃദയം കലങ്ങിയിരിക്കുകയാണ്, പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു. നമ്മുടെ ഹൃദയത്തിലെ എല്ലാ ചിന്തകളും കർത്താവിനെ അറിയാം, കലങ്ങിയിരിക്കുകയാണ്. വീണ്ടും പറയാണ്,
എന്നാൽ അല്പമേ വേണ്ടു.
ഇത്രയൊന്നും വേണ്ട, ഇത്രയൊന്നും വേണ്ട, അല്പമേ വേണ്ടു.
അല്ല, ഒന്നു മതി.
അല്ല, വീണ്ടും കർത്താവ് കച്ചവട്ട് ചെയ്യാണ്, ഒന്നു മതി. താഴേക്ക്.
മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല.
മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. അതിന്റെ അർത്ഥം നീ ചെയ്യുന്നതൊക്കെ അപഹരിക്കപ്പെടും. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. ആദ്യം അവൾ പ്രാപിക്കുന്നത് എന്റെ മനസ്സാണ്, കാഴ്ചയാണ് അവൾ പ്രാപിക്കുന്നത്. അതിനെന്ത് ചെയ്യണം? എന്റെ പാദപീഠങ്ങളിലിരിക്കണം. ആദ്യം ജോലിയല്ല, ആദ്യം കർത്താവിന്റെ പാദപീഠങ്ങളിരുന്ന് കർത്താവിന്റെ മനസ്സ് പ്രാപിക്കണം. ആദ്യം വേണ്ടത് കാഴ്ചയാണ്, എങ്കിലേ കർത്താവ് പറയുന്നത് മനസ്സിലാവുകയുള്ളൂ. ആദ്യം വേണ്ടത് കർത്താവിന്റെ മനസ്സ്, ആ ദൈവരാജ്യ ദർശനം. എന്നിട്ട് തുടർന്ന് ആ ദൈവരാജ്യ ദർശനത്തിൽ ഏത് പാർട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്, കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാ, ഇന്ന് വൈകിട്ട് എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഹൃദയത്തിൽ തന്ന ചിന്തകളാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ജനത്തോട് പറയുമ്പോഴാണ് ഇതിന് താല്പര്യമുള്ള ജനം ഇതാ അവർ ശുദ്ധീകരിക്കപ്പെടുന്നത്. ഇതവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. അല്ലാത്തതൊക്കെ എന്തു പറ്റും? അല്ലാത്തതൊക്കെ അപഹരിക്കപ്പെടും. അപ്പോൾ ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ, അല്ല ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, നമ്മൾ പൊതുവായി ശുശ്രൂഷ സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സ് മനസ്സിലാക്കി ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്നു? കർത്താവ് പറയാണ്, ഇതാ എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവരോട് അപഹരിക്കുകയില്ല. അല്ല എങ്കിൽ പ്രിയ കുഞ്ഞേ, പൈതലേ, നീ ചെയ്യുന്നതൊക്കെ അപഹരിക്കപ്പെടും, അപഹരിക്കപ്പെടും. അപ്പൊ എങ്ങനെ നിങ്ങൾ അപഹരിക്കപ്പെടുന്നത് എങ്ങനെ? അതായത് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്ത സകല പ്രവൃത്തികളും അവസാനം എന്ത് ചെയ്യുന്നറിയാമോ? തീയിലൂടെ കയറ്റിവിടും. ന്യായവിധിവസാനം തീയിലൂടെ കയറ്റിവിടും. തീയിലൂടെ കയറ്റിവിടുമ്പോ ദൈവിഷ്ടപ്രകാരം നമ്മൾ ചെയ്ത പ്രവൃത്തികളാണെങ്കിൽ അത് സ്വർണം തീയിലൂടെ കടന്നു വരുമ്പോൾ വീണ്ടും ശുദ്ധീകരിക്കപ്പെടുന്ന പോലെ തെളിഞ്ഞു വരും. അല്ല, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത പരിപാടിയാണെങ്കിൽ അതെല്ലാം കത്തിപ്പോവും. വൈക്കോല്, മരം, പുല്ല് കത്തിപ്പോണ പോലെ കത്തിപ്പോവും. അങ്ങനെ കത്തിപ്പോയാൽ നമ്മൾ ഈ അധ്വാനിച്ചിനൊന്നും പ്രതിഫലമില്ല. അതായത് പഴയ മനുഷ്യന്റെ ഒരു പ്രവൃത്തിയുണ്ട്, സ്വന്തം ക്രെഡിറ്റ്, ദൈവത്തിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുക. ആ അങ്ങനെ അടിച്ചു മാറ്റുന്ന പരിപാടി, ഇവര് എന്തെങ്കിലും സംഭവം നടന്നാൽ അത് ഞാൻ പറഞ്ഞിട്ടല്ലേ, അത് ഞാൻ പറഞ്ഞിട്ടല്ലേ, ഓ ഞാനല്ലേ പറഞ്ഞത്, ഞാനല്ലേ, ഞാനല്ലേ. ഒരാൾ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നോക്കുന്നു, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ മറ്റേ ആൾ, ഓ ഞാൻ പറഞ്ഞിട്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പഴയ മനുഷ്യൻ, ചതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ എല്ലാവരുടെയും അകത്തുണ്ട്. അവനെ ഉപേക്ഷിക്കാനാ പറഞ്ഞ, കാരണം അവൻ ദൈവത്തിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്നവനാണ്, ദൈവത്തിന്റെ മഹത്വം അടിച്ചു മാറ്റുന്നവനാണ്. ദൈവം പറയുന്നു, ഞാൻ എന്റെ മഹത്വം ഒരാൾക്കും കൊടുക്കത്തില്ല. ഇവിടെ യഥാർത്ഥ ദൈവ മക്കൾ ആ ട്രാൻസ്ഫോം നടന്നാൽ സംഭവിക്കുന്ന കാര്യവും അവരാ മഹത്വം ഏറ്റെടുക്കത്തില്ല. ദൈവം അത് എന്നിലൂടെ ചെയ്തു, ഞാനല്ല ദൈവമാണ് അവിടെ ചെയ്തത്. ആരെങ്കിലും നന്ദി പറഞ്ഞാൽ ഉടനെ തന്നെ ആ നന്ദി ഇവിടെ വെക്കാതെ നേരെ ദൈവത്തിന് മഹത്വം. ഇനി ആരെങ്കിലും ദൈവത്തിനേക്ക് നേരെ മഹത്വം കൊടുത്താലും ഇവർക്ക് ഒരു പരാതിയില്ല. ഓ ഡയറക്റ്റ് അങ്ങ് കൊടുത്തല്ലോ, ജാരം കൊഴിഞ്ഞ് കിട്ടി. ഈ പ്രവൃത്തിയല്ലാതെ സ്വന്തം മഹത്വത്തിന് വേണ്ടി തനിക്കൊരു പേരുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ മുഴുവൻ, സ്വന്തം ഇഷ്ടത്തിലൂടെ നടക്കുന്ന ഈ ശുശ്രൂഷകൾ മുഴുവൻ, ഇതിലൂടെ ജഡ്ജ്മെന്റിലൂടെ വരുമ്പോൾ നമുക്ക് കത്തിപ്പോ പ്രതിഫലമില്ല. നമ്മളോ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടും, പക്ഷേ പ്രവർത്തിക്കൊന്നും പ്രതിഫലം കിട്ടില്ല. ഇതാണ് കർത്താവ് പറഞ്ഞത്, അതാരും അവളോട് മോഷ്ടിക്കുക ഇല്ല, അത് അപഹരിക്കപ്പെടുകയില്ല. വായിച്ച ഫസ്റ്റ് കുറഞ്ഞതിന് മൂന്നാം അധ്യായം അത് അവിടെ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അതിന്റെ മൂന്നിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിച്ച്,
യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും.
ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. താഴേക്ക്,
ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും.
ഒരുത്തൻ പണിത പ്രവൃത്തി ആ തീയിലൂടെ വരുമ്പോൾ നിലനിന്നാൽ മാത്രമേ പ്രതിഫലമുള്ളൂ. താഴേക്ക്,
ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ.
താൻ കർത്താവ് യേശു രക്ഷകനായി സ്വീകരിച്ച് പാപത്തോട് വേർപെട്ടൊരു ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് താൻ രക്ഷിക്കപ്പെടും. പക്ഷെ താൻ ചെയ്ത പ്രവൃത്തി തനിക്കൊരു മഹത്വം കിട്ടാൻ വേണ്ടിയാണ് താൻ ചെയ്തതെങ്കിൽ ഇത് ലോകത്തിൽ ആരും അറിയത്തില്ല. പക്ഷെ അന്ന് അവളെ തീയിലൂടെ ആ പ്രവൃത്തി കടത്തി വിടുമ്പോ അത് തീ തെളിയിക്കും. സ്വന്തം മഹത്വത്തിനാണോ, സ്വന്തം മഹത്വത്തിലാണെങ്കിൽ അത് വൈക്കോല് പ്രവൃത്തിയാണ്, അത് പുല്ലിന്റെ പ്രവൃത്തിയാണ്. പുല്ല് തീയിലൂടെ കടത്തിയിലൂടെ കത്തിപ്പോവും, വൈക്കോല് കത്തിപ്പോവും, മരം കത്തിപ്പോവും, സ്വർണം വെള്ളിയൊക്കെ ശുദ്ധീകരിക്കപ്പെട്ട് കടന്നു വരും. അപ്പോ നമ്മൾ ദൈവ ഇഷ്ടത്തിന് വേണ്ടി നിലകൊണ്ട്, അതായത് ക്രിസ്തുവിന്റെ മനസ്സ് ആ മറിയെ പോലെ പ്രാപിച്ച് ആ ക്രിസ്തുവിന്റെ മനസ്സിൽ നിന്ന് ആഗ്രഹിച്ച് ആ ക്രിസ്തുവിന്റെ ഇഷ്ടമാണ് നാം ചെയ്യുന്നതെങ്കിൽ അത് നിലകൊള്ളും. അല്ല, നമ്മുടെ മഹത്വത്തിന് വേണ്ടിയാണ് നാം ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ സ്വന്ത ലാഭത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് നിലനിൽക്കുകയില്ല. പക്ഷേ നാം രക്ഷിക്കപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതെങ്കിൽ നാം രക്ഷിക്കപ്പെടും, പക്ഷേ ഇതിന്റെ പ്രതിഫലം നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് കഴിക്കണം, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നുവെങ്കിൽ അവൻ എന്ത് കിട്ടും? പ്രതിഫലം കിട്ടും. നിലനിന്നില്ലെങ്കിലോ പ്രതിഫലം കിട്ടത്തില്ല. അപ്പോ നാം കർത്താവിന്റെ വേല എന്ന് പറയുന്ന ഏറ്റവും നല്ല വേലയാണ് ഇതാ. അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം മുഴുവൻ ശ്രമത്തിന്റെ അപ്പുറം കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഇത് വിഡിത്തമായിട്ട് ചെയ്താൽ പ്രതിഫലം എല്ലാം കത്തിപ്പോവുകയും ചെയ്യും. ആ വിഡിത്തമായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടുന്ന് ദൈവത്തിന്റെ മഹത്വം ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നോക്കുന്നത്. അതൊരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മളുടെ പഴയ മനുഷ്യൻ അത് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ആ പുതിയ മനുഷ്യനിലേക്ക്, ആ ദൈവപുത്രനിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം? മറിയ ചെറുതുപോലൊരു ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഇത് നാം മറന്നു പോകരുത്. ഇത് മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് അതുകൊണ്ട് പ്രയോജനമില്ല. ഒരു വാക്യം കൂടി വായിച്ച് ഇത് അവസാനിപ്പിക്കുകയാണ്. വാക്യം വായിച്ച് അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? മാർക്കോസ് 3:14 വാക്യം അവരെഴുതിയിരിക്കുകയാണ്. ഇതാ, ആദ്യം പണിയല്ല, ആദ്യം സുവിശേഷീകരണമല്ല, ആദ്യം വേണ്ടത് മറിയ മിനിസ്ട്രിയാണ്. കർത്താവോട് ചേർന്നിരിക്കണം. അത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ടാണ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങണം. വായിച്ച്
അവൻ തന്നോടുകൂടെ ഇരിപ്പാനും.
ക്രിസ്തു മറിയ മിനിസ്ട്രി ചെയ്യുവാൻ അല്ലെങ്കിൽ തന്നോടുകൂടെ ഇരിപ്പാനും,
പ്രസംഗിക്കേണ്ടതിനു അയപ്പാനും, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനു അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു.
അപ്പൊ ആദ്യം ഇവിടെ പറയുന്നത് എന്താണ്? തന്നോടുകൂടെ ഇരിക്കണം, ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് പ്രാപിക്കണം, കാഴ്ച പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് തന്നോട് കൂടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പണി, അത് കഴിഞ്ഞിട്ടാണ് ജോലി. അപ്പോ നമ്മൾ ആദ്യത്തെ പാർട്ട് വിട്ടിട്ട് രണ്ടാമത്തെ പാർട്ടിലേക്ക് അഭിഷേകം പ്രാപിച്ച് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോയാൽ കുരുടന്മാരായ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങും. വണ്ടിയുണ്ട്, നല്ല ശക്തിയുണ്ട്, പവറുണ്ട്, പരിശുദ്ധാത്മ അഭിഷേകമുണ്ട്. അതുകൊണ്ട് അനേകർ ഇടിച്ച് നശിപ്പിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോകും. അങ്ങനെ ഒരു ഗ്രൂപ്പാണ് മത്തായി 7:21-23 കാണുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അഭിഷേകമുണ്ട്, ഞങ്ങൾ നിന്റെ നാമത്തിൽ ശക്തി പ്രകടിപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു. അനേകരെ തകർത്ത് കളഞ്ഞു. ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഗെറ്റ് ഔട്ട്. എന്താ കാര്യം? ശക്തി ഉണ്ടായിരുന്നു, കാഴ്ചയില്ലായിരുന്നു. അതുകൊണ്ട് എന്തു പറ്റി? അധർമ്മം ആ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. ദൈവത്തിന്റെ വചനം കേട്ടാൽ അവൻ ശുദ്ധീകരിക്കപ്പെടും. ഇവിടെ ശുദ്ധീകരിക്കപ്പെടുന്നില്ല, അവരുടെ ജീവിതം പാപം കൊണ്ട് നിറയുകയാണ്. എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു. അതിനല്ല ഒരു സുവിശേഷകനെ, ഒരു ദൈവവേലക്കാരനെ വിളിച്ചത്. അപ്പോ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ആ സഹോദരി ചോദിച്ച ചോദ്യം വളരെ അനേകം ജനത്തിന്, എസ്പെഷ്യലി ദൈവദാസന്മാർക്ക്, ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്: നമ്മൾ ക്രിസ്തുവിന്റെ കാഴ്ചയുള്ളവരായിരിക്കണം. ആദ്യം നമ്മുടെ കുരുടത്വം മാറണം. എങ്കിലേ റോട്ടിലൂടെ ഒരു വണ്ടി ഓടിക്കാൻ നമുക്ക് ലൈസൻസ് തരുന്നുള്ളൂ എങ്കിൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ശുശ്രൂഷ ഭൂമിയിൽ ചെയ്യണമെങ്കിൽ, ആദ്യം നാം ദൈവം ക്രിസ്തുവിനെ അയച്ചപ്പോൾ എന്തു പറഞ്ഞാണ് അയച്ചത്? ആ കാഴ്ചപ്പാടുണ്ടാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ മറ്റു പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതല്ലയോ? അതിനായിട്ടല്ലോ എന്നെ പിതാവ് എന്നെ അയച്ചത്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം, എന്നിട്ട് ശുശ്രൂഷ ചെയ്യണം. അവിടെ നമ്മുടെ ജീവിത ജയമ. ഈ കാഴ്ചപ്പാടുണ്ടെങ്കിൽ എന്നാ ഗുണം? അടുത്തത് കർത്താവിന്റെ വചനം പറയുന്നു, ക്രിസ്തു നിങ്ങൾ ഉപദേശിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണം. ഫസ്റ്റ് കൊരിന്ത്യ 2:2 നമ്മൾ നേരത്തെ വായിച്ചു ഇല്ലേ? മലയാളത്തിലെ ട്രാൻസ്ലേഷൻ തെറ്റാ. അപ്പോ ഇതാ ക്രിസ്തുവിന്റെ മനസ്സ് പ്രാപിച്ച ക്രിസ്തു എന്ത് ചെയ്യും? നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യും, ഉപദേശം തരും. അങ്ങനെ അനുദിനം ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമുക്ക് വരും. അങ്ങനെ പരിജ്ഞാനം ഉണ്ടെങ്കിൽ ജനം നശിച്ചു പോകത്തില്ല. അത് നാം ജനത്തിന് കൊടുത്താൽ ജനം ഇതാ നീതിയിൽ വളരുവാനായിട്ട് അടിയാകും. അങ്ങനെ അവരുടെ പാപം കൊണ്ടല്ല പിന്നെ ഉപജീവനം കഴിക്കുന്നത്. കർത്താവ് പറയുന്നു, നിനക്ക് നീ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുന്നുവെങ്കിൽ ഇതാ നിനക്ക് കഴിക്കാനുള്ളത്, നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ളത്. എന്ത് തിന്നെ, എന്ത് കുടിക്കും, അത് നിന്റെ ജീവിതത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. നാം കേട്ട മനോഹരമായ മർമ്മമാണത്. ഇതാ നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന് നിന്നിൽ പ്രസാദമുണ്ടാകും. അവിടെയാണ് നാം നന്മ ചെയ്യുക, ദൈവരാജ്യം അന്വേഷിക്കുക, കർത്താവ് പറഞ്ഞത് ചെയ്യുക. അവിടെ നമ്മുടെ ജീവിതത്തിന്റെ ജയമാണ്. അതുകൊണ്ട് സുവിശേഷകരായി വ്യക്തിത്വങ്ങൾ കാഴ്ചപ്പാടില്ല എങ്കിൽ ഇന്നു മുതൽ ഇതാ മറിയ മിനിസ്ട്രിയിലേക്ക് ആദ്യം പ്രവേശിക്കുക. കർത്താവ് പറഞ്ഞു, നിന്റെ കണ്ണിലെ ആ കോലെടുത്ത് കള, ആ തടിയെടുത്ത് കള, അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാനും നിനക്ക് വ്യക്തമായി കാണും. ആ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാഴ്ചയുള്ളവർ, ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടുള്ളവർ അതിലേക്ക് പോയാട്ടെ. ഇത് എങ്ങനെ എടുത്താലും പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ കർത്താവിന്റെ മുമ്പിൽ ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ ഉത്തരം കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങുക. ഇതാ മനുഷ്യരെന്തു പറയുന്നല്ല, കർത്താവ് എന്തു പറയുന്നു എന്നുള്ളതാണ് ഇവിടെ വിഷയം. നമുക്കതിനായി ദൈവകരങ്ങളെ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. സഹോദരന്മാരും സഹോദരിമാരും, ഇതാ ദൈവവേല ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾ. ആ മറിയ ചെയ്തതുപോലെ കർത്താവിന്റെ പാദപീഠങ്ങൾ അണയുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഒരനുഗ്രഹീത സുവിശേഷകനാവുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ആ ചോദ്യം പ്രിയ മകളിലൂടെ അങ്ങ് ചോദിച്ചു. പ്രിയ നല്ല നാഥ, അങ്ങ് തന്നെ മനോഹരമായ ഉത്തരം ഞങ്ങൾക്ക് നൽകി. അങ്ങ് തന്ന ഉത്തരത്തിൽ നിലനിൽപ്പാൻ, അങ്ങയുടെ കാഴ്ചപ്പാടുള്ളവരായി ഞങ്ങൾ തീരുവാൻ, അതുവഴി അങ്ങ് പറയുന്നത് മനസ്സിലാക്കുന്നവരായി, പരിജ്ഞാനം പ്രാപിച്ചവരായി തീരുവാൻ, ആ പരിജ്ഞാനം ജനത്തിലേക്ക് കൊടുക്കുന്നവരായി തീരുവാൻ, അങ്ങനെ അങ്ങയുടെ വചനത്താൽ അവർ ശുദ്ധീകരിക്കപ്പെടുവാൻ, അങ്ങനെ ദൈവത്തിന് ഇഷ്ടമായ ശുദ്ധീകരണം ഞങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകുവാൻ എല്ലാം ഞങ്ങളെക്കുറിച്ച്. ഹോ ലോർഡ്, ഐ ലവ് യു. അങ്ങ് ആഗ്രഹിക്കുന്നതിനായി നന്ദി. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പുതിയ ആത്മാവിനും പുതിയ ഹൃദയത്തിനും അങ്ങയുടെ മനസ്സിനുമായി നന്ദിയോടെ സ്തോത്രം. അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതായി അങ്ങ് കാണിച്ചു തരികയാണ്, നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, കേട്ട വചനപ്രകാരം നിലകൊള്ളുവാൻ എല്ലാ ദൈവദാസന്മാരെയും ജനത്തെയും അങ്ങ് സഹായിച്ചാട്ടെ. ഈ ചോദ്യം ചോദിച്ച സഹോദരി അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. ജനത്തിന്റെ എല്ലാ ആവശ്യങ്ങളും അങ്ങ് മഞ്ഞും മഴയും അയച്ചാട്ടെ, അങ്ങയുടെ സമാധാനത്താൽ ഇവരെ നിറച്ചാട്ടെ, രോഗികളായിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ. മഹത്വം എല്ലാം യഹോവയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ചോദ്യോത്തരവുമായി നമുക്ക് അടുത്ത സന്ദേശത്തിൽ കാണാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.